ഓസ്ട്രേലിയയിൽ കാട്ടുതീ ബാധിച്ച പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണല്ലോ വീടൊഴിഞ്ഞ് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറിയിരിക്കുന്നത്. ന്യൂ സൗത്ത് വെയിൽസിലെ ബെയ്റ്റ്മാൻസ് ബേയിൽ കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒട്ടേറെ ആളുകൾ കാറുകളിൽ ഉറങ്ങുന്ന ദൃശ്യങ്ങൾ ശ്രോതാക്കൾ കണ്ടതാണ്. 30 മലയാളികൾ കാട്ടുതീ മുന്നറിയിപ്പിനെ തുടർന്ന് വീടുകൾ വിട്ട് കടലിന് സമീപത്തുള്ള നോയൽ ഡിക്രൂസ് എന്ന മലയാളിയുടെ വീട്ടിൽ അഭയം തേടിയിരിക്കുകയാണ്. ഒരാഴ്ച പിന്നിട്ടിട്ടും ഇവർക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇതേക്കുറിച്ച് ഇവർ SBS മലയാളവുമായി സംസാരിച്ചു. കാട്ടുതീ മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ഗർഭിണിയായ ഭാര്യയെയും കൊണ്ട് സുരക്ഷിതമായ താവളം തേടിപ്പോവുകയായിരുന്നു ബെയ്റ്റ്മാൻസ് ബേയിലുള്ള മൂസക്കുട്ടി.
സർഫ് ബീച്ച് എന്നാണ് ഞങ്ങളുടെ സബർബിന്റെ പേര്. അത് ബെയ്റ്റ്മാൻസ് ബേയിൽ നിന്ന് ഒരു 7 km സൗത്ത് ആണ്. അവിടെ നിന്ന് ഒരു 3 km വിട്ടിട്ടാണ് നോയൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു കൂട്ടുകാരുള്ളത്. അവരുടെ വീട്ടിലായിരുന്നു ഞങ്ങള് 31st മുതൽ. 31st രാവിലെ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. അന്ന് വരെ ഈ ബെയ്റ്റ്മാൻസ് ബേയിന്റെ സൈഡിൽ കൂടെ ഫയർ വരും എന്നുള്ള ഒരു ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സർഫ് ബീച്ച് സ്പെസിഫിക് ആയിട്ട് വരും എന്ന് അറിഞ്ഞിരുന്നില്ല. അന്ന് രാവിലെ ലാൻഡ് ലൈൻ ഉള്ള പല നെയ്ബേഴ്സിനും ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നോട്ടീസ് കിട്ടിയിരുന്നു. പക്ഷെ ഞങ്ങൾ അത് അറിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ലാൻഡ് ലൈൻ ഫോണില്ല. പെട്ടെന്ന് ഫോൺ നെറ്റ്വർക്കും കറണ്ട് എല്ലാം പോയപ്പോഴാണ് നെയ്ബർ വന്ന് പറഞ്ഞത് ഇവാക്യുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് വിട്ടോളാം. ആ പറഞ്ഞിട്ടുള്ള ഒരു 30 min ഇവാക്യുവേറ്റ് ചെയ്തതുകൊണ്ട് ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള ചൂടും പുകയൊന്നും ഞങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റി. ആദ്യത്തെ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടി. പെട്ടെന്ന് ഇൻഫർമേഷൻ ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാവരും പായിയായിരുന്നു. അതിന്റെ ഇടയിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ വണ്ടിയിൽ കാണാതെയായി. ആ സമയത്ത് അവർ ഫോണ് വിളിച്ചിട്ടും കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ആകെ ഒരു വെപ്രാളത്തിൽ അവസാനം ഒരു ഭാഗത്ത് വെച്ച് കണ്ടുമുട്ടി. പിന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചു ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും കുറച്ച് സമാധാനം ഉണ്ടാവും. സ്ത്രീകൾക്കും കുട്ടികൾക്കും കളിക്കാനും അവർക്ക് സംസാരിക്കാനൊക്കെ ആകുമ്പോൾ സ്ട്രെസ് ലെവൽസ് ഒരുപാട് കുറയുന്നു. തീരുമാനിച്ചിട്ട് അങ്ങനെ നിന്നു. പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് ഇവിടെ കറണ്ട് വരാത്തതുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ടില്ല. ബെയ്റ്റ്മാൻസ് ബേയിൽ 31,000 ഹൗസസ് ഉള്ളത്, പോപ്പുലേഷൻ ഏകദേശം അത്ര തന്നെ ഉണ്ട്. ഇത് കൂടാതെ ഒരുപാട് ടൂറിസം ഉണ്ട്, അതുകൊണ്ട് ഒരുപാട് ക്രൗഡായിരുന്നു ടൗൺ മൊത്തം. എല്ലാവരും ബീച്ചിന്റെ ഭാഗത്തും കൂടി ഇവാക്യുവേഷൻ സെന്ററുകളൊക്കെ നിറഞ്ഞു. ഇവിടുത്തെ റിസോഴ്സസ് എല്ലാം ഉപയോഗിച്ച് തീരാൻ തുടങ്ങി. കാരണം തീ വരികയാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ സൂപ്പർ മാർക്കറ്റൊക്കെ കാലിയാക്കി, പെട്രോൾ കഴിഞ്ഞു, റോഡ് ക്ലോക്ക്ഡ് ആയിരുന്നു. ആകെപ്പാട് ഒരു പാനിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു അന്ന്. പെട്ടെന്ന് പുറത്തിറങ്ങി ഈ ചൂടും വെയിലെല്ലാം കൂടി റെഡ് കളർ ആയ സമയത്താണ് ഒരു ഫയർഫോഴ്സ്, നമ്മളുടെ ഒരു ഇൻഫർമേഷൻ വേറെ റിസോഴ്സ് ഇല്ല, ഫയർഫോഴ്സിന് ഫയർ റീസിനോട് പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പൊ ടൗണ് വിടാൻ പറ്റുകയാണെങ്കിൽ ഇപ്പൊ വിട്ടോളെ. നമ്മളെന്താ ഒരു പെട്ടിയിൽ കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രം എടുത്തിട്ട് അങ്ങോട്ട് വണ്ടി വെച്ച് അലടല്ല സൈഡിലോട്ട് ഓടിച്ചു. ഒരു 30 km കഴിഞ്ഞപ്പോഴാണ് ഈ റെഡ് കളറിലുള്ള എല്ലാം മാറിയിട്ട് നോർമൽ ഡേ ലൈറ്റ് ആവുന്നത്. അവിടെ ഒരു പെട്രോൾ പമ്പിൽ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയപ്പോഴാണ് ഇവിടെ ബെയ്റ്റ്ഹേവനിലുള്ള നമ്മളുടെ കൂട്ടുകാരൻ ഇവിടെ അന്വേഷിച്ചപ്പോൾ തിരിച്ച് റെസിഡൻസിന് തിരിച്ച് വീട്ടിൽ വരാം, മെയിനായിട്ട് ടൂറിസ്റ്റിനെയാണ് ഇവർ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞങ്ങൾ നോലേട്ടന്റെ വീട്ടിലാണ്. എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്, അതേമാതിരി വേറൊരു ഫ്രണ്ടിന് 2 മാസമുള്ള ഒരു കുട്ടിയുണ്ട്, അതേമാതിരി ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിൽ. ഇവാക്യുവേഷൻ സെന്ററിൽ പോയിട്ട് ടെന്റ് അടിച്ച് നിന്ന് കഴിഞ്ഞാൽ എത്രത്തോളം ശാശ്വതമാവുന്ന അറിയില്ലാതെ നിൽക്കുമ്പോഴാണ് കൂട്ടുകാരെ പറഞ്ഞ് ഫ്ലാറ്റിൽ വന്നോളെ, റെസിഡൻസിനെ ബെയ്റ്റ്മാൻസ് ബേയിൽ തന്നെ നിൽക്കാം എന്നാണ് ഇൻസ്ട്രക്ഷൻ. അത് അവസാനം വരെ അങ്ങനെയായിരുന്നു. ആദ്യത്തെ ഫയർ അറ്റാക്ക് ഉണ്ടായിരുന്ന ദിവസം എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. രണ്ടാമത്തെ ഫയർ അറ്റാക്ക് അതായത് മിനിങ്ങാന്ന് 4th സമയത്ത് എല്ലാവരും പ്രിപ്പയർഡ് ആയി നിൽക്കണം, പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ് എന്നാണ് RFS-കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടവലും കമ്പിളികളെല്ലാം കാറിൽ വെച്ചോളും, ഇടങ്ങേറ് വന്നാൽ അപ്പോൾ എണിച്ച് ഓടിപ്പോവുക, കടലിലേക്ക് വെള്ളത്തിലേക്ക് ഈ സാധനമൊക്കെ മുക്കി നനച്ചിട്ട് നമ്മളുടെ മേലെ കവർ ചെയ്ത് വെക്കുക. ആ രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ടായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. പക്ഷേ ഇത് ഞങ്ങൾ കുറച്ചുപേര് ഒരു സോഫ്റ്റ് ആയ മാനറിൽ എല്ലാവരുമായിട്ട് അവതരിപ്പിച്ചു. നമ്മൾ ഗ്രൂപ്പായിട്ട് യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് എല്ലാവർക്കും സ്ട്രെസ് ലെവൽസ് വളരെ കുറവായത്. ഇൻഡിവിജ്വലായി നിന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടു, അവരൊക്കെ പേടിച്ച് ഇടങ്ങേറായിട്ടുണ്ട്. ഇത് നമ്മൾ കൂടെ ആയതുകൊണ്ട് എല്ലാത്തിനും ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവരായിട്ടും ഇൻട്രോഡ്യൂസ് ചെയ്യും. പെണ്ണുങ്ങളോടും കുട്ടികളോടും അതിനെന്താ വെള്ളത്തിൽ പോയി നിൽക്കണം, അത്രയല്ലേ ഉള്ളൂ എന്ന രീതിയിൽ പറയുമ്പോൾ എന്താണ് അത് കുറച്ചും കൂടി സോഫ്റ്റായി മാറുകയാണ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി. പക്ഷെ ദൈവം സഹായിച്ച് പഠിച്ചം സഹായിച്ച് രണ്ടാമത്തെ പ്രാവശ്യം ഈ രണ്ടാമത്തെ ഒരുപാട് കാറ്റാസ്ട്രഫിക് ആവുമെന്ന് പറഞ്ഞ ദിവസം വിചാരിച്ച മാതിരി ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ബട്ട് വി വെയർ പ്രിപ്പയർഡ്.
ഈ പ്രദേശത്തുള്ള എയ്ഡ്സ് കെയർ കേന്ദ്രത്തിൽ നഴ്സാണ് ലിഡിയ മാർക്കോസ്. ലിഡിയ മാർക്കോസ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു.
ശരിക്കും അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരം തന്നെയായിരുന്നു. ചൊവ്വാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം രാവിലെ എനിക്ക് അന്നത്തെ ദിവസം ജോലി ഉണ്ടായിരുന്നു, ജോലി ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ജോലി സ്ഥലത്ത് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി, ഇങ്ങനെയാണ് നമ്മൾ എമർജൻസി സിറ്റുവേഷനെ പ്രിപ്പയർ ചെയ്യണം എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി. പക്ഷേ അന്നേരവും ഞങ്ങൾ വിചാരിക്കുന്നില്ല ഇത്രയും പ്രശ്നമായിരിക്കും, കാരണം ഇത്രയും നാളും സ്മോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 11:30 ആയപ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് കാണുന്നത് കൈ അങ്ങോട്ട് വല്ലാണ്ടങ്ങ് റെഡായിട്ട് ഒരു വലിയൊരു ഗോളം പോലെ ഇങ്ങനെ വന്ന്, പിന്നെ അങ്ങോട്ട് സ്മോക്കും വന്നങ്ങ് ഫുൾ അങ്ങ് ഡാർക്ക് ആവുകയായിരുന്നു. ആ സമയമായപ്പോൾ കുറെ പേര് മലയാളികള്, ഏറ്റവും ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ എല്ലാവരും ഒരുമിച്ച് നിന്നു. ജോലിയിലില്ലാത്തവർക്ക് അതാ ചെയ്യാൻ പറ്റിയിരുന്നത്, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അപ്പം അവരൊരുമിച്ച് നിന്ന് അവർ തീരുമാനിച്ച് സ്മോക്ക് ആയതുകൊണ്ട് ഇവിടുന്ന് വേറൊരു സിറ്റി ഇവിടുന്ന് മൂവ് ചെയ്യണം എന്നുള്ളൊരു ഡിസൈഡ് ചെയ്തു അവര്. അങ്ങനെ കുറച്ചൊരു 3-4 ഫാമിലീസ് കൂടി ഇവര് ഇവിടുന്ന് അങ്ങ് പോയി.
അതായത്
ഞാൻ പെടുന്നില്ല, കാരണം ഞാൻ ജോലിയിലായിരുന്നു. പക്ഷെ എന്റെ ഹസ്ബൻഡും കുട്ടികളും ഉണ്ടായിരുന്നു, പിന്നെ വേറെ ഒരു 3 ഫാമിലീസ് ഉണ്ടായിരുന്നു. അവര് ഒരുമിച്ച് അള്ളഡള എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പം ശരിക്കും അതൊരു എന്താ പറയാ, നമുക്ക് ഒരു ശരിക്കും നമ്മുടെ എന്നുള്ള ലൈഫിൽ നമ്മൾ പറഞ്ഞു കേൾക്കുമെങ്കിലും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് അന്ന് എന്റെ വൈകിട്ടെന്റെ കുഞ്ഞുങ്ങളെയും ഹസ്ബൻഡിനെയും കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, കാരണം തിരിച്ച് വഴി ബ്ലോക്ക് ചെയ്ത് അവർക്ക് വരാൻ പറ്റില്ല. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. പക്ഷെ മലയാളികൾ ഒരുമിച്ച് നിന്നതുകൊണ്ട് ഇപ്പം ചൊവ്വാഴ്ച അന്നത്തെ ഒരു അവസ്ഥ കഴിഞ്ഞു, പിന്നെയും ശനിയാഴ്ച ഇങ്ങനെ ഒരു വലിയൊരു അലേർട്ട് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഞങ്ങൾ ചൊവ്വാഴ്ച തൊട്ട് മലയാളീസ് ഒരുമിച്ച് തന്നെ നിന്നു, ഒരു മലയാളിയുടെ ഒരു വീട്ടില് ഒരുമിച്ച് സ്റ്റേ ചെയ്യുന്നു. ഒരു 7-8 ഫാമിലിയോളം ഞങ്ങൾ അവിടെ തന്നെ നിന്നു.
നോയൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ താമസിക്കുകയായിരുന്നു.
നോയൽ എന്ന് പറഞ്ഞ ചേട്ടന്റെ വീട്ടിലാണ് നിന്നത്. അതുകൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് ഒരു മനസ്സിനൊരു ധൈര്യം ഉണ്ടായിരുന്നു, എന്ത് വന്നാലും ഒരുമിച്ചാണ് നേരിടുന്നത് എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു.
നമ്മള്
ഒരുമിച്ച് മാനേജ് എന്ന് വെച്ചാൽ അതാണ്, നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്കൊരു അവസ്ഥ വരുമ്പം എങ്ങനെയാണ് നമ്മൾ. പിന്നെ ചേട്ടന്റെ വീട് അത്യാവശ്യം നമുക്ക് ഇത്രയും പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീടായിരുന്നു. ലിവിങ് ഏരിയ ആയിട്ടാണ്, ബെഡ്റൂം ഒക്കെ ആണെങ്കിലും പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു സാഹചര്യം വരുമ്പോൾ ഇവാക്വേഷൻ സെന്ററിൽ പോയി ഇരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഭീകരമാണ്. 2 ടോയ്ലറ്റ് ആയിരുന്ന, ഇത്രയും 2,000-3,000 ആൾക്കാർക്ക് വേണ്ടിയാണെങ്കിലും അത്രയും ടോയ്ലറ്റേ ഉള്ളൂ. പിന്നെ തുറന്ന ഒരു എന്താ പറയാ, നമുക്ക് തലയ്ക്കുന്നുള്ള ഒരു പൂര എന്ന് പറയുന്നത് ഇല്ല ശരിക്കും അവിടെ. കാരവൻ ഉള്ളവർ കാരവൻ, ടെന്റ് എങ്കിൽ ടെന്റ്, അങ്ങനെ ഒരു അവസ്ഥയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പക്ഷേ ഒരു നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, എല്ലാവരും ഒരുമിച്ചായിരുന്നത് കൊണ്ട് നമുക്ക് ശരിക്കും ധൈര്യമായിരുന്നു. അങ്ങനെ ഒരു പവർ ഇല്ലാത്തതിന്റെയും നെറ്റ്വർക്ക് കണക്ഷൻ ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അത് നമ്മൾ തരണം ചെയ്തു എന്ന് തന്നെ വേണം. ഒരുമിച്ച് നിന്നതാണ് അതിന്റെ മെയിൻ ഒരു കാരണം.
അവിടെ വൈദ്യുതി ഉണ്ടോ?
ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ഇടയ്ക്ക് ഒരു 2 ഡേയ്സ് വന്നിരുന്നു, പിന്നെയും പോയി. ഇല്ല ഇല്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ വെള്ളപ്പൊക്കത്തിനെ കുറിച്ച് ഒരുമാതിരി നല്ലൊരു ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കുന്ന അതാണ് ഏറ്റവും വലുതെന്ന്. അതേപോലെ തന്നെ തീവ്രത ഏറിയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ എന്നുള്ളത്. കാരണം നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ആ തീ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, അതാണ് അവസ്ഥ. പക്ഷേ അന്ന് നമ്മള് എന്തിപ്പം, ഞാൻ ശരിക്കും അന്ന് നമ്മുടെ നിപ്പ വൈറസില് ഉണ്ടായിരുന്ന സിസ്റ്റർ ലിനീനെ കുറിച്ച് പോലും ഞാനൊന്ന് ചിന്തിച്ചു പോയി, ഞാൻ ഡ്യൂട്ടിക്ക് നിന്നപ്പം. കാരണം ഞാൻ വിചാരിച്ച ആ ഒരു 12 സമയം ഞാൻ നിൽക്കുന്ന ആ ബിൽഡിങ്ങും എന്റെ അവിടെ ഉണ്ടായിരുന്ന റെസിഡൻസും ഞങ്ങൾ കത്തിത്തീരുന്ന തന്നെ വിചാരിക്കുന്ന ആ ഒരു നിമിഷം. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്കത് ആ ഭീകരത ദൂരമാണ്. നമ്മള് എത്ര എന്ന് പറഞ്ഞാൽ നമ്മളത് അനുഭവിക്കുമ്പോഴാണ്, നമ്മളത് കേൾക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും. പക്ഷെ നമ്മളത് അനുഭവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് എന്തുമാത്രം, കാരണം സ്വന്തം കുടുംബത്തിന് നമുക്ക് ഇനി കാണാൻ പറ്റുമോ എന്ന് ഉറപ്പില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും ഡേഞ്ചർ ആയിരുന്നു. പിന്നെ ഞങ്ങൾ എടുത്ത തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് പോയി. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ മാനേജേഴ്സ് പറഞ്ഞു ഫാമിലിനെ ഫ്രണ്ട്സിനെയും കൊണ്ട് നിങ്ങൾ അവിടെ വന്നിരുന്നു. കാരണം ഏജ് കെയർ ഫെസിലിറ്റിയിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫയർ പ്രൊട്ടക്ഷൻ ഉള്ള ബിൽഡിങ്ങുകളാണ്. പക്ഷേ എങ്കിൽ കൂടി സ്മോക്ക് കാരണം കുട്ടികൾക്കും ബാക്കിയുള്ളവർക്കൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും നമുക്കറിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങളന്ന് മെയിൻ ആയി എടുത്ത തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കറിയില്ലായിരുന്നു ട്യൂസ്ഡേ പവറും നെറ്റ്വർക്ക് കണക്ഷനും ഒക്കെ ഇത്രയും ഇഷ്യൂ ഉണ്ടാവുമെന്ന്. പക്ഷെ അന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെ ഉണ്ടാവുന്നു. അതുകൊണ്ട് ശനിയാഴ്ച ആയപ്പോൾ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ മെയിൻ ആയിട്ട് എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിൽക്കാന്നുള്ള അത് തന്നെയായിരുന്നു അതിലുണ്ടായ വിജയം എന്ന് പറയാനും.
8 മലയാളി കുടുംബങ്ങൾക്ക് ആശ്രയമായിരിക്കുകയാണ് നോയൽ ഡിക്രൂസിന്റെ ഭവനം.
ഞാൻ താമസിക്കുന്നത് എന്ന് പറഞ്ഞാല് കടലിന്റെ തൊട്ടടുത്താണ്. ഞങ്ങളുടെ ഇവിടെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കടലിലേക്ക് ബീച്ചിലേക്ക് ഇല്ല, കൊറിയൻ ബീച്ചിന്റെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. ബേസ്മാൻ ബേയിൽ തന്നെയാണ്, ബേസ്മാൻ ബേയിൽ ബേറ്റ് ഹെവൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഇതില് ഈ ബീച്ചിന് പറയുന്ന പേര് കൊറിയൻസ് ബീച്ച് എന്നാണ്. ഇതിന്റെ അടുത്ത് തന്നെയാണ് ഇവാക്വേഷൻ സെന്റർ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഇപ്പോൾ 8 മലയാളി എല്ലാവരോടും പറഞ്ഞു, നമ്മൾ എല്ലാവരും പറ്റുന്നവരെല്ലാം വീട്ടിലേക്ക് പോവാം, അപ്പം എല്ലാം ഒരുമാതിരിപ്പെട്ട ഫാമിലീസ് ഒക്കെ വന്നു. എന്റെ വീട്ടിൽ നാല് ഫാമിലി വന്നു, എന്റെ തൊട്ടടുത്ത് വേറൊരു മലയാളി ഉണ്ട്, അപ്പൊ അവരുടെ വീട്ടിൽ നാല് ഫാമിലി വന്നു. അപ്പൊ ഞങ്ങൾ എല്ലാ ഫാമിലി ആയി ഇവിടെ.
നോയൽ ഡിക്രൂസിന്റെ ഭവനത്തിലും ഇതിനടുത്ത് താമസിക്കുന്ന മറ്റൊരു മലയാളിയുടെ ഭവനത്തിലുമായി 30 മലയാളികൾ ഒരുമിച്ച് കൂടുകയായിരുന്നു. ഇതിനുശേഷം ഇവരെല്ലാവരും തന്നെ നോയൽ ഡിക്രൂസിന്റെ ഭവനത്തിലേക്ക് മാറുകയായിരുന്നു.
അങ്ങനെ പിന്നെ എല്ലാരും വീട്ടിൽ വന്നു. അപ്പൊ തന്നെ പറഞ്ഞു നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിലുള്ള എല്ലാം ആദ്യം എടുത്തു ഞങ്ങൾ, ഫുഡ് ഫ്രീസർ തുറക്കണ്ട, ഫ്രിഡ്ജിലുള്ള എല്ലാം എടുത്തോണ്ട് വന്നു ഞങ്ങള് ആഹാരം കഴിച്ചു. ഉള്ള വെച്ച്
കഴിഞ്ഞ ഒരു ഒരാഴ്ചയായിട്ട് താങ്കളുടെ ഭവനം ഒരു ഒരു വലിയൊരു ആശ്രയമായിരിക്കുകയാണ് 30 ആളുകൾക്ക്.
തീർച്ചയായും ഇപ്പൊ വരെ ഈ സിറ്റുവേഷൻ വരെ ഇപ്പോഴും എല്ലാരും ഉണ്ട്. കാര്യം വീട്ടിൽ പോയി കഴിഞ്ഞാൽ കറണ്ട് ഇല്ല. ഇപ്പം ഇവിടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ളം ചൂടാക്കിയേ ഉപയോഗിക്കാവൂ എന്നും പറഞ്ഞ് ഇപ്പം കിടക്കുകയാണ്. അപ്പൊ ഇത് ചൂടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഇല്ല, കറണ്ട് ഇവിടെ ഇല്ല, ഇലക്ട്രിക് സ്റ്റൗ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. പിന്നെ ഒരു നമുക്ക് പോർട്ടബിൾ സ്റ്റൗ കണ്ടിട്ടുണ്ടോ, ചെറുത്, ആ ഒരു സ്റ്റൗവാണ് എന്റെ
വീട്ടിലുള്ളത്.
അതെ, ഒരു ചെറിയ കുറ്റി, ആ കുറ്റി ഒരു 40 വർക്ക് ചെയ്യുന്ന കുറ്റി, അത് ഞങ്ങൾക്ക് കഴിയാറായി. ഈ കുറ്റിക്ക് വേണ്ടി പലരും ഓടിക്കൊണ്ടിരിക്കും. മൂസ വാങ്ങിക്കാൻ പോയിരിക്കുന്നു സിഡ്നിയിൽ നിന്ന് ആരോ എന്റെ ഒരു ഇവിടെ ഒരു ഒരു പഞ്ചാബി പെങ്കൊച്ചിന്റെ ഹസ്ബൻഡ് സിഡ്നിയിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു. പക്ഷെ അയാൾ പെട്ടുപോയിരിക്കുകയാണ്, റോഡ് ബ്ലോക്ക് ആണ്, വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
അപ്പൊ നിങ്ങൾക്ക് അവിടെ സഹായം എത്തിക്കണമെങ്കിൽ എന്താണ് ചെയ്യാൻ കഴിയുക, എന്താണ് ചെയ്യാൻ ആവശ്യമായിട്ട് വരിക?
റോഡ് ബ്ലോക്ക് ആയതുകൊണ്ടാണ്. റോഡ് ഒന്ന് ഓപ്പൺ ചെയ്താൽ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയി സാധനങ്ങൾ എടുത്തോണ്ട് വരാൻ റെഡിയാണ്. പക്ഷെ റോഡ് ബ്ലോക്ക് ആണ്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ സാധനം വാങ്ങിച്ചോണ്ട് തിരിച്ച് ഞാൻ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് ഉറപ്പില്ല ഫാമിലിയുടെ അടുത്തേക്ക്.
ഇപ്പോൾ ഭക്ഷണ സാധനങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ട്? വരും ദിവസങ്ങളിലേക്ക് എന്താണ് ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കറണ്ട് ഇപ്പോഴും വന്നിട്ടില്ലല്ലോ, എന്താണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് പറയുന്നതും?
ഇപ്പോഴുമില്ല. ഞങ്ങൾക്ക് ഇപ്പം ഏറ്റവും ഇതായിട്ട് ഞങ്ങൾക്ക് ഒന്നും മേടിച്ച് ഞങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല, അതാണ് മെയിൻ കാര്യം. അതേപോലെ കൂടുതൽ മേടിച്ചാൽ ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും ഞങ്ങൾ ആശ്രയിക്കുന്നത് ബ്രെഡ്, അതേപോലെ റാപ്പ് ഇത് രണ്ടും ഞങ്ങൾക്ക് കിട്ടുക. പിന്നെ എന്തെങ്കിലും ഞങ്ങൾ ഒരുമിച്ചൊരു കറി വെക്കാം. കറി വെക്കാനായിട്ട് നമ്മുടെ സ്റ്റൗവിൽ വലിയൊരു പാത്രം ഇരിക്കില്ല, അതിനുള്ള സൗകര്യം ഇല്ല. അത് വെച്ചാൽ അത് ആ സ്റ്റൗ ഒടിഞ്ഞു പോകും. ഇപ്പം നമ്മള് അതുകൊണ്ട് ഞങ്ങളിപ്പം നമ്മുടെ ഒരു കൂടെ തന്നെ ഉള്ള ഒരു മറ്റൊരു മലയാളിയുടെ അവിടെ ഒരു ബാർബിക്യൂന്റെ ഒരു മെഷീൻ ഉണ്ട്. പക്ഷെ അത് ചെറിയൊരു സ്റ്റൗ ആണുള്ളത്, ബാർബിക്യൂ ചെയ്യാം, ചെറിയൊരു സ്റ്റൗ ആണുള്ളത്. ആ സ്റ്റൗവിലാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുറച്ച് അരിയിട്ട് ചോറ് വെച്ചത്. ഇപ്പം ഇപ്പൊ അവരങ്ങോട്ട് പോയിരിക്കുകയാണ് കുറച്ച് അരിയിട്ട് ചോറ് വെക്കാനായിട്ട്.
കാട്ടുതീ ഭീഷണി താൽക്കാലികമായിട്ട് ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റുള്ള ഒട്ടേറെ പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പൊ നിങ്ങൾ കടന്നു പോകുന്നത്.
കാട്ടുതീ കുറഞ്ഞ, ഇപ്പൊ കുറച്ച് മഴയുണ്ട്, മനസ്സിന് ഒരു ഇച്ചിരി സമാധാനം ഉണ്ടെങ്കിലും ആഹാരത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും. അതുപോലെ തന്നെ ഈ എമർജൻസി നമ്മൾ ലൈറ്റുകളൊന്നും നമ്മുടെ ആരുടെയും വീട്ടിലില്ല. മെഴുകുതിരി വെട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ നീങ്ങിയത്. മെഴുകുതിരി കിട്ടിയിട്ട് തീപ്പെട്ടി, അപ്പൊ പിന്നെ ഇന്നാളുടെ വീട്ടിലുണ്ട്, അങ്ങനെ അങ്ങനെ പോയി. അങ്ങനെയൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്രയൊക്കെ ഞങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റി. നേരെ മറിച്ച് ഓരോരുത്തരും സെപ്പറേറ്റ് വീടുകളിലായിരുന്നെങ്കിൽ എല്ലാരും പെട്ടുപോയാനെ, വളരെ വിഷമിച്ചാനെ.
നോയലിന്റെ ഒരു ഭവനം നൽകിയ ഒരു സംരക്ഷണം വളരെ വലിയൊരു ആശ്രമമായിരിക്കുകയാണ് ഇത്രയും കുടുംബങ്ങൾക്ക്. എന്തായാലും താങ്കളുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്?
എന്റെ വീട്ടില് ഞാൻ, വൈഫ്, എനിക്ക് 2 ഈ ഞങ്ങൾ 4 ഉള്ളത്. ഞങ്ങളൊരു 10-30 കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കുടുംബത്തെ പോലെ തന്നെ. ഞങ്ങൾക്ക് ഇപ്പം ആർക്കെങ്കിലും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സഹായം ഇങ്ങോട്ട് കൊണ്ട് തരാൻ പറ്റുമെന്ന് അറിയാം. ഇവിടെ എല്ലാവർക്കും ഇനിയിപ്പം ഓരോരുത്തർക്കും വീട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ആഹാരം വെച്ച് കഴിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ആരും വീട്ടിലേക്ക് പോകാൻ വിഷമിക്കുന്നത്. സ്റ്റൗവും ഗ്യാസും കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വീട്ടിൽ പോയി താമസിക്കണമെന്നുണ്ട്. ആ കാര്യങ്ങളൊന്ന് ആർക്കെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റിയാൽ വളരെ ഉപകാരമാകും. ശരിക്കും ഞങ്ങളുടെ കാര്യങ്ങളും നിങ്ങളോട് പറയാൻ പറ്റിയാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം നിങ്ങൾ ഞങ്ങളെ അന്വേഷിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം.
താങ്ക് യു. അവിടെ എല്ലാവരും സുരക്ഷിതരായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള
സുരക്ഷിതരാണ്, എല്ലാവരും സുരക്ഷിതരാണ്. നമുക്കിപ്പം ഉള്ള പ്രശ്നം ഇത് മാത്രമേ ഉള്ളൂ.
ആവശ്യമായിട്ടുള്ള ഒരു സഹായം,
പവറും ഇതും
എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു.